ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون يا ايها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الحديث كتاب الله واصدق السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم يا ايها الذين امنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ വിധിവിലക്കുകളെ മാനിച്ചുകൊണ്ട് ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം തഖ്വ മുറുകെ പിടിച്ചുകൊണ്ട് അവസാന ശ്വാസം വരെയും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യതിചലിക്കാതെ നാം ഓരോരുത്തരും മുസൽമാനാണെന്ന തികഞ്ഞ ബോധത്തോടെ ജീവിക്കാൻ ശ്രമിക്കണേ എന്ന് ആമുഖമായി ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിന്റെ അഞ്ച് നെടുന്തൂണുകളിലൊന്നായ സൗമു റമദാൻ, റമദാനിലെ നോമ്പ് ഇൻഷാ അല്ലാഹ് ഒരിക്കൽ കൂടി കടന്നു വരികയാണ്. 10ഓ 11ഓ ദിവസം കഴിയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിക്കുകയാണ്. റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ റമദാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുകയും ആലോചിക്കുകയും റമദാനിന് വേണ്ട മുന്നൊരുക്കങ്ങൾ ചെയ്യുക എന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. റമദാനിന്റെ മഹത്വങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ വിധിവിലക്കുകൾ അറിയുക, അങ്ങനെ അറിവിന്റെയും തെളിവിന്റെയും അടിസ്ഥാനത്തിൽ മഹത്തായ ഈ ഇബാദത്ത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുക, അതാണ് ഖുതുബകളിലൂടെയൊക്കെ റമദാനിന് മുമ്പ് തന്നെ നോമ്പിനെക്കുറിച്ച് ഉണർത്താനുള്ള കാരണം. കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഏതോ ഒരു ക്രിയ എന്ന നിലയ്ക്ക് ചെയ്തു പോകുന്നതിനെയല്ല ഇസ്ലാം ആവശ്യപ്പെടുന്നത്. ഒരു കാര്യം അമലിൽ കൊണ്ടുവരുന്നതിനു മുമ്പ് അതിനെക്കുറിച്ചുള്ള ഇൽമ് അറിവ് നമുക്കുണ്ടായിരിക്കണം. സഹീഹുൽ ബുഖാരിയിൽ ഒരു അധ്യായം തന്നെ കാണാം, ബാബുൻ അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഒരു കാര്യം പ്രഖ്യാപിക്കുന്നതിനും അത് അമലാക്കുന്നതിനും മുമ്പ് അതിനെക്കുറിച്ചുള്ള അറിവുണ്ടായിരിക്കണം. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നോമ്പെടുക്കണം, എങ്ങനെയാണ് നോമ്പെടുക്കേണ്ടത്, ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എങ്ങനെയാണ് നോമ്പ് എന്ന് മനസ്സിലാക്കണം. സലഫു സാലിഹകൾ എന്ന് പറഞ്ഞ സഹാബികൾ, താബികൾ, താബിത്താബികൾ, ഇവരൊക്കെ എങ്ങനെയാണ് നോമ്പെടുത്തത് എന്ന് നമ്മൾ പഠിക്കണം. അങ്ങനെയാണ് നമ്മൾ നോമ്പിനെ വരവേൽക്കേണ്ടത്. നോമ്പ് എന്നതിന് നമ്മൾ അറബിയിൽ ഉപയോഗിക്കുന്ന പദം സൗമ് അല്ലെങ്കിൽ അതിന്റെ ബഹുവചനമായ സുയാമ് എന്ന വാക്കാണ്. അതിനാണ് വ്രതം അല്ലെങ്കിൽ നോമ്പ് എന്ന് പരിഭാഷപ്പെടുത്താറുള്ളത്. യഥാർത്ഥത്തിൽ അതിന്റെ അസലിയായ അർത്ഥം, അടിസ്ഥാനപരമായ അതിന്റെ അർത്ഥം, അല്ലിംസാക്കു അനിശ്ചയ്, ഒരു കാര്യത്തിൽ നിന്ന് സ്വയം തടഞ്ഞു നിർത്തുക എന്നാണ്. മലയാളത്തിൽ അതിന് സംയമനം എന്ന് വേണമെങ്കിൽ പറയാം, സ്വയം നിയന്ത്രണം എന്ന് വേണമെങ്കിൽ പറയാം. ഇസ്ലാമിലെ നോമ്പ് എന്ന് പറയുന്നത് പ്രഭാതം ഉദിച്ചതു മുതൽ സൂര്യാസ്തമയം വരെ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും ശരീരം ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിൽ നിന്നും, ലൈംഗിക ആവശ്യങ്ങളിൽ നിന്നുമൊക്കെ സ്വയം തടഞ്ഞു നിർത്തി സംയമനം പാലിക്കുക, ആത്മനിയന്ത്രണം പാലിക്കുക എന്നതാണ്. പകലന്തിയോളം പട്ടിണി കിടക്കുന്നത് കൊണ്ട് മാത്രം നോമ്പാകുന്നില്ല എന്ന് ഈ പദത്തിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വർജിക്കുക എന്നും ഇതിനർത്ഥമുണ്ട്. മറിയം ബീവി അലൈഹിസ്സലാത്ത് മറിയം ബീവി റളിയല്ലാഹു അൻഹ, അവര് അള്ളാഹു അവർക്ക് ഈസാ നബിയെ ഗർഭം ധരിപ്പിച്ച സന്ദർഭം, ആ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ആളുകൾ പലതും പറയാൻ തുടങ്ങിയപ്പോൾ ആരോടും മിണ്ടൂല എന്ന് ഒരു നേർച്ചയാക്കി. അവിടെ ഉപയോഗിച്ച വാക്ക് ഇന്നി നദർതുലി റഹ്മാനി സൗമ, റഹ്മാനായ റബ്ബിനു വേണ്ടി ഞാൻ ഒരു വ്രതം എടുത്തിരിക്കുന്നു. ഫലൻ ഉഖല്യമൽ യൗമ ഇൻസിയ, അതുകൊണ്ട് ഇനി ഞാൻ ഒരാളോടും ഒരു മനുഷ്യനോടും ഞാൻ സംസാരിക്കുകയില്ല. അപ്പൊ ഇവിടെ സൗമ് എന്ന് പറഞ്ഞാൽ എന്താ, മിണ്ടാതിരിക്കൽ വ്രതമാണ്. ഒരാളോടും സംസാരിക്കാതെ, അപ്പൊ അതിനുപയോഗിച്ച വാക്ക് സൗമ് എന്നാണ്, സംസാരവർജനം എന്നേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ. അതുകൊണ്ട് റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി നാം പലതും ഒഴിവാക്കി അള്ളാഹുവിന് വേണ്ടി സംയമനം പാലിക്കുക എന്നതാണ് ഈ നോമ്പ് കൊണ്ട് ഇസ്ലാം നമ്മിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ അടിമകളായ നമ്മൾ അവന്റെ ആജ്ഞകൾ അനുസരിക്കാനും അവൻ വിലക്കിയ കാര്യങ്ങളിൽ നിന്ന് പാടെ വിട്ടു നിൽക്കാനും എല്ലാ കാലത്തും ശീലിക്കേണ്ടതുണ്ട്. അതിന് കൂടുതൽ നമ്മളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പരിശീലിപ്പിക്കുന്ന ഒരു രംഗമാണ് വാസ്തവത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. നോമ്പ് കൊണ്ട് ഉണ്ടാകേണ്ട കാര്യം ഈ ഓതി ഞാൻ ഓതിക്കേൽപ്പിച്ച ആയത്തിൽ പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, കുതിബ അലൈക്കും സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങളെ മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. മുസ്ലിം സമുദായത്തിന് വേണ്ടി ഒരു പുതിയ ഒരു നോമ്പ് പ്രത്യേകം കൊണ്ടുവന്നതല്ല, മുൻ സമുദായങ്ങൾക്കും നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് പറഞ്ഞാൽ മുൻ സമുദായങ്ങളെ നോമ്പും നമ്മുടെ നോമ്പും തമ്മിൽ എല്ലാ അർത്ഥത്തിലും തുല്യമാണ് എന്നല്ല. പക്ഷെ നോമ്പ് എന്ന ആശയം, നോമ്പ് എന്ന ഇബാദത്ത് മുൻ സമുദായങ്ങൾക്കും അള്ളാഹു നിശ്ചയിച്ചിരുന്നു. ലഅല്ലകും തത്തഖൂൻ, എന്തിനു വേണ്ടിയാണ്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. എന്താണ് തഖ്വ എന്നതിന്റെ ചുരുങ്ങിയ നിർവചനം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇംതിസാലു അവാമിരില്ലാ വജ്തിനാബു നവാഹിഹി, അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിക്കുക അല്ലെങ്കിൽ കൽപ്പനകൾക്ക് വഴങ്ങുക, അവൻ വിരോധിച്ച കാര്യങ്ങളിൽ നിന്നും പാടെ അകന്നു നിൽക്കുക. അപ്പൊ അള്ളാഹുവിന്റെ ഒരു കാര്യം പറഞ്ഞാൽ അത് ജീവിതത്തിൽ അനുസരിക്കാൻ നമ്മൾ പഠിക്കുക, അള്ളാഹു ഒരു കാര്യം വിലക്കിയാൽ അതിൽ നിന്ന് പാടെ അകന്നു നിൽക്കാനും നമ്മൾ പഠിക്കുക. അതാണ് തഖ്വ എന്ന് പറയുന്നത്, ചുരുക്കി പറഞ്ഞാൽ അതാണ്. അപ്പൊ ഭക്ഷണ പാനീയങ്ങൾ വർജിച്ചത് കൊണ്ട് മാത്രം നമുക്ക് തഖ്വയുണ്ടാകുമോ? ഒരിക്കലുമില്ല. മറിച്ച് നമ്മുടെ ശരീര വികാരങ്ങളെ മുഴുവനും നിയന്ത്രിക്കണം. വയറിന് മാത്രം നോമ്പുണ്ടായാൽ പോരാ, കണ്ണിനും കാലിനും കയ്യിനും കാതിനും ശരീരമാസകലം ഈ വ്രതത്തിൽ പങ്കുചേരേണ്ടതുണ്ട്. അങ്ങനെ നാം ശാരീരിക വികാരങ്ങളെ നിയന്ത്രിക്കുന്നതോടൊപ്പം പട്ടിണി കിടന്നാലേ യഥാർത്ഥത്തിൽ നോമ്പിന്റെ ചൈതന്യം നമുക്ക് ലഭിക്കുകയുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മല്ലം യഖൗല സൂരി വലഅമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജതൻ ഫി അൻ യദഅ തആമഹു വശറാബഹു. ഒരാൾ നോമ്പെടുക്കുന്നതോടൊപ്പം അയാൾ ചീത്ത വാക്കുകളും പ്രവൃത്തിയും ഒഴിവാക്കുന്നില്ലെങ്കിൽ, അനാശാസ്യ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ തെറ്റായ സംസാരങ്ങൾ ഇതൊന്നും അയാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ, അയാളുടെ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് വെറും പട്ടിണി കിടക്കാൻ മാത്രമല്ല, നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം, കണ്ണിനെ നിയന്ത്രിക്കണം, നമ്മുടെ കാതിനെ നിയന്ത്രിക്കണം. അങ്ങനെ ശരീരമാസകലം ഒരു നിയന്ത്രണത്തിന് വിധേയമാകേണ്ടതുണ്ട്. തമാശ പറയുക, അശ്ലീലങ്ങൾ സംസാരിക്കുക, വേണ്ടാത്ത മ്യൂസിക്കുകൾ കേൾക്കുക, അല്ലെങ്കിൽ സീരിയൽ കണ്ടിരിക്കുക, സിനിമ കണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കളിച്ചുകൊണ്ടിരിക്കുക, ഇതൊന്നും നോമ്പുകാലത്ത് ഒരു സഹോദരന്, ഒരു മുസ്ലിം സഹോദരന് ഉണ്ടാകാൻ പാടില്ലാത്ത, ഒരു മുസ്ലിം സഹോദരിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. ഇന്ന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മുടെ കയ്യിലുള്ള മൊബൈൽ അതങ്ങ് തുറന്നാൽ പിന്നെ സമയം പോണതേ അറിയില്ല. ഏതിലൊക്കെയാ പോണ, ഒന്ന് തൊടും അപ്പറ്റേ തൊടും അറ്റേ തൊടും, അങ്ങനെ ചാടി 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 മണിക്കൂറുകൾ അങ്ങ് ഇരുന്നു പോകും. ശൈത്താൻ അതിന് നല്ല ആവേശം തരും നമുക്ക്. വേണ്ടാത്ത പലതും ഉണ്ട് അതില്, മനസ്സിലായില്ലേ? വേണ്ടത് നോക്കാൻ വേണ്ടിയാവും തുറന്നത്. കുറച്ച് കഴിയുമ്പോൾ എന്തിനാ തുറന്നത്, നിന്നെ ഓർമ്മ ഉണ്ടാവില്ല, എവിടെയോ എത്തിപ്പോയിട്ടുണ്ടാവും. അങ്ങനത്തെ ഒരു ലോകമാണ് ഇന്റർനെറ്റിന്റെ ലോകം. അതുകൊണ്ട് വളരെ സൂക്ഷിക്കണം. നോമ്പ് കാലത്ത് മൊബൈലിന്റെ ഉപയോഗം വളരെ കർശനമായി നമ്മൾ നിയന്ത്രിച്ചില്ലെങ്കിൽ നോമ്പ് തന്നെ പാഴായിപ്പോകും, യാതൊരു സംശയമല്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ കണ്ണിനും കാതിനും നാവിനും ഒക്കെ നോമ്പുണ്ടായിരിക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഭക്ഷണ പാനീയങ്ങളാകട്ടെ, ലൈംഗികാവശ്യങ്ങളാകട്ടെ, നാം പകൽ സമയത്ത് വെടിയുന്നു എന്നതിലല്ല, പ്രത്യേകിച്ച് അള്ളാഹു കൽപ്പിച്ചത് കൊണ്ട് വെടിയുന്നു, അതിലാണ് നോമ്പിന്റെ മഹത്വം കുടികൊള്ളുന്നത്. എന്റെ റബ്ബനോട് കൽപ്പിച്ചതാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യേണ്ടതാണ് എന്ന് മനസ്സിലാക്കി ഉദ്ദേശപൂർവം വർജിക്കേണ്ടതുണ്ട്. നോമ്പിന്റെ പ്രതിഫലം പറയുന്ന ഹദീസിൽ കാണാം, കുല്ലു ഇബ്നു ഇബ്നു അമലി ഇബ്നു ആദമ ലഹു, എല്ലാ ആദം സന്തതിയുടെ എല്ലാ അമലുകളും അവനുള്ളതാണ്. യുദാഅഫു ലഹുൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ ഇലാ സബഇമിഅത്തി ളഅഫിൻ, ഒരു നന്മക്ക് പത്തരട്ടി മുതൽ എഴുന്നൂറരട്ടി വരെ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിഫലം നൽകും. ഖാല അല്ലാഹു തആല ഇല്ലാ സൗം, റസൂൽ പറയുകയാണ്, അള്ളാഹു പറഞ്ഞിട്ടുണ്ട് നോമ്പൊഴികെ, നോമ്പിന് നിങ്ങൾ എഴുന്നൂറ് എന്ന് കണക്കാക്കേണ്ടതില്ല. ഫഇന്നഹൂലി, അള്ളാഹു പറയുന്നത് എനിക്കുള്ളതാണ്. വാൻ അജ്സി ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്, അതിന് കണക്കറ്റ പ്രതിഫലമാണ്. ഏഴെന്നോ എഴുന്നൂറെന്നോ എൺപതെന്നോ നിങ്ങൾ കൂട്ടേണ്ടതില്ല. കാരണം എന്താ, യദഉ ശഹുവതഹു വതആമഹു മിൻ അജ്ലി, അവൻ എന്റെ കാരണത്താൽ
അവന്റെ ഭക്ഷണ പാനീയങ്ങളും അവന്റെ ദേഹേച്ഛയും വേണ്ടെന്ന് വെക്കുന്നു. അപ്പൊ അള്ളാഹു പറഞ്ഞു എന്ന കാരണത്താൽ നമ്മൾ ഒഴിവാക്കണം. അപ്പോഴാണ് നോമ്പിന്റെ യഥാർത്ഥ ചൈതന്യം നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹു പറഞ്ഞിരിക്കുന്നു ഭക്ഷണം കഴിക്കാൻ പാടില്ല, അള്ളാഹു പറഞ്ഞിരിക്കുന്നു ലൈംഗിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭാര്യയെ സമീപിക്കാൻ പാടില്ല പകൽ സമയത്ത് എന്ന് അള്ളാഹു പറഞ്ഞത് കൊണ്ട് നാം ആത്മനിയന്ത്രണം ശീലിക്കുകയാണ്. മറ്റൊരു ഹദീസിൽ കാണാം, ലൈസ സുയാമു അനിൽ അക്ലി വശുർബി, നോമ്പ് എന്നത് തിന്നലും കുടിക്കലെന്നും സംയമനം പാലിക്കൽ മാത്രമല്ല, ഇന്നമ സുയാമു അനിൽ ലഗ്വി വറഫതി, കണ്ടോ, അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നും അതുപോലെ തന്നെ അശ്ലീലങ്ങളിൽ നിന്നും അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ നിന്നും അതിൽ നിന്നെല്ലാം സംയമനം പാലിക്കലാണ്. വസ്സുയാമു ജുന്നത്തുൻ, നോമ്പ് പാപങ്ങളെ തടുക്കുന്ന ഒരു പരിചയമാണ്. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് തിന്മകളിൽ നിന്ന് നമ്മളെ തടഞ്ഞു നിർത്തുന്ന ഒരു പരിചയാകുന്നു നോമ്പ്. വൈദാക്കാന യൗമു സൗമി അഹദിക്കും, നിങ്ങളിൽ ഒരാൾ നോമ്പ് ദിവസമായി കഴിഞ്ഞാൽ ഫലാ യർഫുസ്, അവൻ അശ്ലീലം സംസാരിക്കരുത്, ലൈംഗിക ചുവയുള്ള കാര്യങ്ങൾ പറയരുത് ഭാര്യയോടാണെങ്കിൽ പോലും, വലാ യസ്ഹബ് അവൻ ബഹളം വെച്ച് സംസാരിക്കരുത്. ഇനി ഫൈൻസാബ്ബഹു അഹദുന്നൗ ഖാതലഹു, ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ചീത്ത വിളിക്കുകയോ ചെണ്ടക്ക് വരികയോ ചെയ്തു, വഴക്കിന് വന്നു, എന്നാൽ എന്തു ചെയ്യണം? നോമ്പൊക്കെ പിന്നല്ലേ, നമ്മൾ അങ്ങനെ വിടുവോ, നമ്മളങ്ങ് പെരുമാറി എന്ന് പറയല്ല വേണ്ടത്. എന്ത് വേണം? ഫല്യഖുല്ലിന്നി ഇംറുഉൻ സായിമുൻ, അവൻ പറയട്ടെ ഞാൻ നോമ്പുകാരനാണ്. മറ്റ റിപ്പോർട്ടിൽ രണ്ടു തവണ പറയട്ടെ എന്നുണ്ട്. അതിനെക്കുറിച്ച് ചില ഉലമാക്കൾ പറഞ്ഞു, ഒന്ന് തന്നോട് തന്നെ പറയുക നോമ്പുകാരനാണ് അടങ്ങിക്കോ, സ്വന്തം തടിയോട് പറയാ, പിന്നെ വന്നവനോട് പറയാ, നീ പറഞ്ഞതുപോലെ പറയാൻ എനിക്കറിയാം, നീ ഇപ്പൊ എന്നെ വെല്ലുവിളിക്കുന്നത് പോലെ വെല്ലുവിളിക്കാൻ എനിക്കറിയാം, പക്ഷേ ഞാൻ നോമ്പുകാരനാണ്, ഇത് റമളാനാണ്, അതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു, നോമ്പിനെ മാനിച്ചുകൊണ്ട് ഈ മാസത്തിന്റെ മഹത്വത്തെ മാനിച്ചുകൊണ്ട് ഞാൻ അങ്ങേയറ്റം ക്ഷമിക്കുന്നു, നീ എന്തു വേണേലും പറഞ്ഞു, ഞാൻ പ്രകോപിതനാവുകയില്ല എന്നു പറഞ്ഞു ഒഴിഞ്ഞു മാറേണ്ടതാണ്. അപ്പോൾ എന്തുമാത്രം ആത്മനിയന്ത്രണം ഒരു മുസൽമാൻ ആ സമയത്ത് ശീലിക്കേണ്ടതുണ്ട്? വെറുതെ പട്ടിണി കിടന്നാൽ മാത്രം മതിയോ? നോമ്പ് പിന്നെയും നോൽക്കാം, എന്റെ അഭിമാനത്തെ ചോദ്യം ചെയ്തപ്പോ ഞാൻ പിന്നെ ഒതുങ്ങി നിന്നില്ല, എനിക്കത് ഒരിക്കലും കഴിയില്ല, ഞങ്ങളെ തറവാട്ടിൽ ആരും അങ്ങനെ ഒതുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ചണ്ടക്ക് അങ്ങോട്ടും ചണ്ടക്ക് പോവുക പാടുണ്ടോ? ഇല്ല എന്നാണ് മുഅ്മിൻ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ദേഹേച്ഛകളെ നിയന്ത്രിക്കുക എന്നത് നോമ്പിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്. അത് ഇല്ലെങ്കിൽ നമുക്ക് നോമ്പ് തന്നെ നഷ്ടപ്പെട്ടു പോകും, വെറും പകൽ പട്ടിണിയായി പോകും. നോമ്പും ഖുർആനും നാളെ പരലോകത്ത് ആ നോമ്പുകാരനും ഖുർആൻ ഓതിയവനും വേണ്ടി ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ ഹദീസിൽ അവിടെ നോമ്പ് പറയുന്നുണ്ട് റബ്ബിനോട്, ഐ റബ്ബി ഇന്നി മനഅത്തുഹു ത്വആമ വശഹവാത് ബിന്നഹാർ, അല്ലാഹുവേ എന്റെ റബ്ബേ, ഞാൻ ഇവന് ഈ നോമ്പുകാരന് അവന്റെ ഭക്ഷണത്തെയും അവന്റെ ദേഹേച്ഛകളെയും പകൽ സമയത്ത് തടഞ്ഞു വെച്ചിരുന്നു, ഫശഫ്അനി ഫീഹി, അതുകൊണ്ട് അവന്റെ കാര്യത്തിൽ എന്നെ ശുപാർശകനാക്കിയാലും എന്റെ ശുപാർശ സ്വീകരിച്ചാലും എന്നാണ് പറയുന്നത്. അപ്പോ വെറും ഭക്ഷണത്തെ മാത്രമല്ല നോമ്പ് നമുക്ക് തടഞ്ഞു നിർത്തുന്നത്, നമ്മുടെ ദേഹേച്ഛയെ മുഴുവനും തടഞ്ഞു നിർത്താൻ നോമ്പ് കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. നമ്മുടെ ദേഹേച്ഛക്കനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പിന്നെ ആ പട്ടിണി കൊണ്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ആത്മനിയന്ത്രണ ശേഷി നമ്മൾ നേടിയെടുത്താൽ മാത്രമേ ലാല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി, അല്ലെങ്കിൽ തഖ്വ നിങ്ങൾക്ക് ഉണ്ടായേക്കാം എന്ന അള്ളാഹുവിന്റെ ആ പ്രതീക്ഷ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ റസൂൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, റുബ്ബ സായിമിൻ ലൈസ മിൻ സിയാമിഹി ഇല്ലല്ലാഹ്, എത്രയെത്ര നോമ്പുകാരുണ്ട് അവർ നോമ്പ് കൊണ്ട് ദാഹം സഹിച്ചു എന്നല്ലാതെ മറ്റൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല. വറുബ്ബ ഖായിമിൻ, രാത്രി നിസ്കരിക്കുന്ന എത്ര ആളുകളുണ്ട്, വലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, കുറെ ഉറക്കമൊഴിച്ചു എന്നല്ലാതെ അവന്റെ ആ നിസ്കരിക്കലുകൊണ്ട് ഒന്നും കിട്ടിയില്ല. അതുപോലെ ആയി പോകരുത്, ഒരു മാസം വെറും പട്ടിണിയായി നമ്മുടെ നോമ്പ് അതപ്പതിക്കരുത്. നമ്മുടെ ആളുകൾ പുകവലി പോലും നിയന്ത്രിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത്താഴ സമയത്ത് ഭക്ഷണം കഴിച്ച് വലിച്ചു 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 ഒരു അഞ്ചാറെണ്ണം വലിച്ചിട്ടങ്ങ് ഇടും. ഓ, എന്നിട്ടോ നോമ്പ് തുറന്നാൽ ആദ്യം വെള്ളം കാരക്കും വെള്ളം കുടിച്ച് അപ്പുറത്തേക്ക് പോയിട്ട് കൊളുത്തിയിട്ട് ഒരു മൂന്നാലെണ്ണം വലിച്ചിട്ടേ പിന്നെ മരുമിസ്കരിക്കുള്ളൂ. പിന്നെ അരുമിസ്കാരം കഴിഞ്ഞൊരു ഭക്ഷണത്തിന് മുമ്പ് ഇനി, പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ, പിന്നെ തറാവിന് മുമ്പും തറാവിന് ശേഷം, അത്ത കിടക്കുമ്പോഴും, അത്താഴത്ത് എന്താ പകല് വലിക്കാൻ കഴിയാത്തതിന്റെ ഒക്കെ പലിശ അടക്കപ്പോ വലിക്കുക രാത്രി. പിന്നെ എന്ത് നിയന്ത്രണം ആൾക്ക് കിട്ടിയിട്ടുള്ളത്? അള്ളാഹു അക്ബറിന് കാത്തു നിൽക്കുക, അപ്പൊ കൊളുത്തി, കണ്ടോ. ഇങ്ങനെ ഒരു നിയന്ത്രണം പോലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ആത്മനിയന്ത്രണമാണ് നോമ്പിലൂടെ നമ്മൾ ശീലിച്ചിട്ടുള്ളത്? അതുപോലെ സിനിമയും സീരിയലും കണ്ടിരിക്കുന്നു, ടി വി പഴയതുപോലെ തന്നെ ഓണാണ്, അങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നു. സീരിയൽ കാണുന്നതിനൊന്നും ഓ പകൽ സുഖമായിട്ട് മൂന്നാല് സീരിയൽ ഒന്നിച്ച് കാണാലോ, പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ എന്നാണെങ്കിൽ പിന്നെ എന്ത് നിയന്ത്രണമാണ് അയാൾക്ക് ഉണ്ടായിട്ടുള്ളത്? അയാൾ കണ്ണിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അയാൾ കാതിനെ നിയന്ത്രിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മുടെ ശരീര അവയവങ്ങളെ മുഴുവൻ നിയന്ത്രിക്കണം നോമ്പ് കാലത്ത്. അതിനുള്ളൊരു മാനസികമായ മുന്നൊരുക്കം നമ്മൾ ചെയ്യേണ്ടതുണ്ട്. നോമ്പ് കഴിഞ്ഞാലും ആ ശീലം തുടരണം. അല്ല, നോമ്പിന് മാത്രം താൽക്കാലിക ലീവ് എടുക്കല്ല, നോമ്പിന് ശേഷവും ആ ശീലം തുടരാൻ നമുക്ക് നോമ്പിലൂടെ സാധിക്കേണ്ടതുണ്ട്. അങ്ങനെ നോമ്പ് മുഖേന നമ്മുടെ ജീവിതത്തിന്റെ ഗതി തന്നെ ഒന്ന് മാറ്റേണ്ടതുണ്ട്. അതിന് നമുക്ക് നോമ്പ് കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ പ്രയാസപ്പെടുത്തലോ അല്ലെങ്കിൽ നമ്മളെ ശാരീരിക പീഡനം പരിശീലിപ്പിക്കലോ അല്ല ലക്ഷ്യമാക്കുന്നത്, മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന അതെന്തായാലും അത് പൂർണ്ണമായും സ്വീകരിച്ചുകൊണ്ട് നന്മകൾ ആർജിക്കുവാനും തിന്മകളെ പൂർണ്ണമായും വർജിക്കുവാനുമുള്ള ഒരു പരിശീലനമാണ് യഥാർത്ഥ നോമ്പിലൂടെ അവൻ ഉദ്ദേശിക്കുന്നത്. റബ്ബിന്റെ തൃപ്തിക്കാണ് നാം പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം വിശന്നു പൊരിയുന്ന സമയത്ത് നമ്മുടെ ഫ്രിഡ്ജിലുണ്ട്, ആരും അറിയില്ല, പക്ഷെ നമ്മൾ കഴിക്കുന്നില്ല. കാരണം എന്റെ ഇഷ്ടമല്ല, എന്റെ റബ്ബിന്റെ ഇഷ്ടമാണ് എനിക്ക് വലുത്. അതാണ് വാസ്തവത്തിൽ നമ്മളിലോട് നിന്നും അല്ലാഹു ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം പരലോകത്ത് നമുക്ക് മഹത്തായ മഗ്ഫിറത്ത് എന്ന ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട്. പാപങ്ങളിൽ നിന്ന് കഴുകി ശുദ്ധിയാക്കിയ ആളുകളെ അല്ലാതെ അല്ലാഹു സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല. പാപമോചനം ലഭിക്കാൻ വേണ്ടി ഏത് കാലത്തും ഒരു മുഅ്മിൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം. അതാണ് നോമ്പിലൂടെ ലഭിക്കുന്ന മറ്റൊരു നേട്ടമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. മൻ സ്വാമ റമളാന ഈമാന വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നോമ്പ് മുഖേന പാപം പൊറുക്കപ്പെടുമെന്ന് മൊത്തത്തിൽ പറഞ്ഞതല്ല, രണ്ടു കണ്ടീഷൻ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും റമളാനിൽ നോമ്പെടുത്താൽ എന്ന് പറഞ്ഞിട്ട് ഈമാനൻ വിശ്വാസത്തോടും വഹ്തിസാബൻ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടും, ഈ രണ്ട് നിബന്ധനയും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈമാനൻ എന്ന് പറഞ്ഞാൽ ഈമാനിന്റെ പ്രചോദനം, ഒരു മുഅ്മിൻ എന്ന നിലക്ക് ഇസ്ലാം കാര്യങ്ങളിൽപ്പെട്ട നോമ്പ് അതെനിക്ക് വാജിബാണ്, ഫർളാണ്, അതുപേക്ഷിച്ചാൽ ഞാൻ കുറ്റക്കാരനാണ്, എന്റെ റബ്ബ് അത് ഫർളാക്കിയതിൽ എനിക്ക് യാതൊരു പരാതിയുമില്ല, ഞാൻ അതിൽ സന്തുഷ്ടനാണ്. ഈമാനം ബില്ലാഹി വരിളം ബി ഫർളിയത്തു സൗമി അലൈഹി എന്നാണ് ഉലമാക്കൾ അതിന്റെ അർത്ഥം കൊടുത്തിട്ടുള്ളത്. അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് മാത്രമല്ല അള്ളാഹു നോമ്പ് നിശ്ചയിച്ചതിൽ തൃപ്തി രേഖപ്പെടുത്തിക്കൊണ്ട് അതിൽ സംതൃപ്തി ഉണ്ടായിക്കൊണ്ട് എന്താപ്പ ചെയ്യാ അല്ല ഓരോന്ന് ഇടങ്ങേറുണ്ടാക്ക് സഹിക്കന്നെ എന്ന് പറഞ്ഞിട്ടല്ല, ഞാൻ മുഅ്മിനാണ്, ഞാൻ എന്റെ റബ്ബിന്റെ അടിമയാണ്, എന്റെ റബ്ബ് 12 മാസത്തിൽ ഒരു മാസം ഒത്തിരി നിയന്ത്രണങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത് പാലിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ്. ആ നിലക്ക് സത്യവിശ്വാസത്താൽ പ്രചോദിതനായിക്കൊണ്ട് നോമ്പെടുക്കണം എന്ന് പറഞ്ഞ അങ്ങനെ അല്ലാതെ നോമ്പെടുക്കുന്ന ആളുകളുണ്ട്. എല്ലാവരും നോമ്പെടുക്കുമ്പോൾ നമ്മൾ മാത്രം നോമ്പെടുക്കാതിരുന്നാൽ സമുദായത്തിൽ ഒറ്റപ്പെട്ടു പോലെ, ചെറിയ കുട്ടികൾക്ക് വരെ നോമ്പാണിപ്പോ, എവിടെയും തിന്നാൻ കിട്ടൂല, ഹോട്ടലിൽ കിട്ടില്ല, അവിടെ കയറാൻ പറ്റൂല, അവിടെ ആള് ഇവിടെ ആള് വല്ലാത്തടങ്ങേറ എന്നാ ഞാൻ കിടക്കട്ടെ ഒരു പട്ടിണി എന്ന നിലക്ക് വെറുതെ പട്ടിണി കിടന്നിട്ട് കാര്യമില്ല. അങ്ങനെ സമൂഹത്തോട് ഒത്തുപോകാൻ വേണ്ടി, സമുദായത്തിൽ ഒറ്റപ്പെടാതിരിക്കാൻ വേണ്ടി അങ്ങനെ ആവരുത്. അല്ലെങ്കിൽ ഇപ്പോൾ ചില ആളുകളൊക്കെ നോമ്പിന്റെ ആരോഗ്യപരമായ മെച്ചങ്ങളെ കുറിച്ച് ലേഖനങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. സൂമു തസിഹു, നിങ്ങൾ നോമ്പെടുക്കൂ ആരോഗ്യം നേടുവെന്ന് റസൂല് പറഞ്ഞതായിട്ടൊരു ഹദീസ് ഉണ്ടെന്നാണ് അവർ പറയുന്നത്. ആ ഹദീസ് ദുർബലമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തിക്കൊണ്ട് അത് സ്ഥിരപ്പെട്ടിട്ടില്ല. ഉമർ റളിയല്ലാഹുവിന്റെ വാക്കായി മൗഖൂഫായിട്ട് സ്ഥിരപ്പെട്ടിട്ടുണ്ടെന്ന് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നാലും റസൂലുള്ളാഹിന്റെ വാക്കായിട്ട് അത് വന്നിട്ടേ ഇല്ല. നോമ്പെടുത്താൽ ചിലപ്പോൾ ആരോഗ്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല, നോമ്പിന്റെ തലേന്നൊന്ന് തൂക്കി നോക്കുക, പെരുന്നാളിന്റെ പിറ്റിന്ന് തൂക്കി നോക്കുക, ആവ് 5 കിലോ കുറഞ്ഞിട്ടോ എന്ന് പറയും. 5 അല്ല, ചിലപ്പോ 10 തന്നെ കുറഞ്ഞു എന്ന് വരും, മനസ്സിലായില്ലേ? അപ്പൊ നോമ്പ് കൊണ്ട് ആരോഗ്യപരമായ മെച്ചങ്ങൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പൊ ചില ആളുകൾ പറയും ഇങ്ങനെ വ്രതമനുഷ്ഠിക്കുന്നത് കൊണ്ട്, ഉപവാസം ഇരിക്കുന്നത് കൊണ്ട് ആമാശയത്തിന് കൂടുതൽ ശക്തി കിട്ടും, ആമാശയ സംബന്ധമായ പല രോഗങ്ങൾക്കും ശമനം കിട്ടുമെന്നൊക്കെ ആയുർവേദത്തിലുണ്ടല്ലോ, മറ്റേ വേദത്തിലുണ്ടല്ലോ, ആ ഡോക്ടർ പറയുന്നോ ഈ ഡോക്ടർ പറഞ്ഞോ, ആയിക്കോട്ടെ, അതാണോ നമ്മുടെ ലക്ഷ്യം? അതിനുവേണ്ടിയാണ് നിങ്ങൾ നോമ്പെടുക്കുന്നത്? എനിക്ക് വയറിന് സുഖമല്ല. എന്നാ ഏതായാലും നോമ്പിലൂടെ, ഉപവാസത്തിലൂടെ ഒരു മാസം കൊണ്ട് കുറെ വയറിന്റെ അസുഖമൊക്കെ മാറിക്കിട്ടിയാലോ എന്ന നിലക്കാ ഞാൻ നോമ്പെടുക്കുന്നത്, അതാണോ നിങ്ങളെ ലക്ഷ്യം? അപ്പൊ നിങ്ങൾ നീയത്ത് മാറിപ്പോയി. നമ്മളെ നീയത്ത് എന്താ? അള്ളാഹു കൽപ്പിച്ചതാണ്, അതെനിക്ക് ആരോഗ്യം കൂടാം കുറയാം, പ്രയാസം ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം, അതൊന്നും വിഷയമല്ല. അതെന്തായാലും അത് പാലിക്കാൻ ഞാൻ കടപ്പെട്ടവനാണ് എന്ന നിലക്കായിരിക്കണം നമ്മൾ നോമ്പെടുക്കേണ്ടത്. അല്ലാതെ ആരോഗ്യപരമായ മെച്ചങ്ങളുണ്ടെന്ന് ആ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഈ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എന്നൊന്നും നമ്മൾ ചിന്തിക്കുക. അതല്ല യഥാർത്ഥത്തിൽ നോമ്പ് കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അവിടെ രണ്ടാമത് പറഞ്ഞെന്താ, ഇഹ്തിസാബൻ, പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, നോമ്പിന് കണക്കറ്റ പ്രതിഫലം, 7 അല്ല 700 അല്ല, നിങ്ങൾ കണക്കാക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. അതൊക്കെ കിട്ടുമെന്ന കാര്യം നമുക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. അള്ളാഹു പറഞ്ഞതോ റസൂൽ പറഞ്ഞതോ അതിൽ ശരിക്കും നമ്മൾ വിശ്വസിക്കണം. അത് മുഅ്മിന്റെ കടമയാണ്. ആ പ്രതിഫലം കിട്ടുമെന്ന ഉറപ്പ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇഹ്തിസാബൻ ലിസവാബിഹി വഅജ്രിഹി, അള്ളാഹുവിന്റെ കൂലിയും പ്രതിഫലവും പ്രതീക്ഷിച്ചുകൊണ്ട്. വലം യകുൻ കാരിയൻ ലിഫർളിഹി, അല്ല ഫർളാക്കിയതിനെ വെറുത്തുകൊണ്ടല്ല. വലാ ശാക്കം ഫീ സവാബിഹി, ആ പ്രതിഫലം കിട്ടുമെന്നതിൽ സംശയിക്കുന്നവനായിക്കൊണ്ടാകരുത്. ഈ രണ്ട് കണ്ടീഷൻ പൂർത്തിയാക്കിയാലേ നോമ്പ് മുഖേന കഴിഞ്ഞുപോയ പാപുകൾ പൊറുക്കപ്പെടുക എന്ന കാര്യം സംഭവിക്കുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ വെറുതെ നോമ്പെടുത്താലെന്ന് മാത്രം പറയാതെ രണ്ട് നിബന്ധനകൾ പറഞ്ഞു. ഈമാനൻ വഹ്തിസാബൻ, ഈമാനോടുകൂടി പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. അപ്പൊ ഈമാനിന്റെ പ്രചോദനമാണോ, പരലോകത്തെ പ്രതിഫലമാണോ നമ്മൾ ലക്ഷ്യം വെക്കുന്നത്, അതല്ല ഭൗതികമായ മറ്റെന്തെങ്കിലും മെച്ചങ്ങളാണോ, അത് നമ്മൾ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ്. ഇനി പാപം പൊറുക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഏത് പാപങ്ങളും പൊറുക്കോ? ഒരുപാടൊരുപാട് പാപങ്ങൾ ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പാപങ്ങളുടെ ആധിക്യം കാരണം പാപങ്ങളോടുള്ള മനസ്ഥിതിയിൽ തന്നെ ആളുകൾക്ക് മാറ്റം വന്നിട്ടുണ്ട്. അയാൾ ചെയ്യണല്ലേ, ഇയാൾ ചെയ്യണം, പിന്നെ ഞാനായിട്ട് ചെയ്യാതിരിക്കണേ എന്ന രീതിയിൽ പാപങ്ങളോടുള്ള ഒരു വെറുപ്പ് ആളുകൾക്ക് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പല പാപങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സാമ്പത്തികമായ ആളുകളെ പറ്റിക്കുന്ന എത്രയോ കച്ചവടങ്ങൾ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, എത്രയോ ബിസിനസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ, രഹസ്യമായും പരസ്യമായും ലൈംഗിക കുറ്റകൃത്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ സാമ്പത്തികമായ കുറ്റകൃത്യങ്ങൾ, ലൈംഗികമായ കുറ്റകൃത്യങ്ങൾ, അതുപോലെ നാവുകൊണ്ടുള്ള കുറ്റകൃത്യങ്ങൾ പലതുമുണ്ട്. ഇതിൽ കുറ്റകൃത്യങ്ങൾ എല്ലാം ഒരേ നിലവാരത്തിലുള്ളവയല്ല. ഈ ഇസ്ലാമിൽ കുറ്റകൃത്യങ്ങൾ കബായിറെന്നും സഗായിറെന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. വൻപാപങ്ങൾ, ചെറുപാപങ്ങൾ. ഖുർആനും ഹദീസും അതുപോലെ സഹാബികളുടെയും താബികളുടെയും ഇജ്മാഉം അറിയിക്കുന്ന കാര്യമാണ് പാപങ്ങൾ കബായിറും സഗായിറും എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. വൻപാപങ്ങളെന്നും ചെറുപാപങ്ങൾ രണ്ടെണ്ണമുണ്ടെന്ന് ഈ അദ്ദാവ് എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി ആയത്തുകളും ഹദീസുകളും അഥറുകളും ഉദ്ധരിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, വൻ പാപങ്ങളാണോ ഇതുകൊണ്ട് പൊറുക്കപ്പെടുക? അപ്പൊ ഏഴ് വൻപാപങ്ങൾ മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ഏഴ് വൻദോഷങ്ങൾ, ശിർക്ക്, അതുപോലെ മാരണം ചെയ്യൽ, സിഹിർ, മനുഷ്യനെ കൊല്ലൽ, അതുപോലെ പലിശ തിന്നൽ, യത്തീമൻ തന്നെ അന്യായമായി തിന്നൽ, നല്ല പെണ്ണുങ്ങളെ പറ്റി വിചാരാരോപണം പറയൽ, യുദ്ധരംഗത്ത് വിന്തിരിഞ്ഞോടൽ, ഈ എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതിന് പുറമെയും കുറെ വൻപാപങ്ങളുണ്ട്. വൻപാപവും ചെറുപാപവും വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതെന്താ? ഒരു പാപം ചെയ്താൽ നരകമുണ്ട്, അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട് എന്നിങ്ങനെ ഗുരുതരമായ താക്കീതോടുകൂടി വിരോധിച്ചിട്ടുള്ള പാപങ്ങൾ, അതൊക്കെ വൻപാപങ്ങളാണ്. അങ്ങനെയുള്ള പാപങ്ങൾ എണ്ണീറ്റ് പ്രത്യേക ഗ്രന്ഥങ്ങൾ തന്നെ ഉലമാക്കൾ രചിച്ചിട്ടുണ്ട്. ഇമാം ദഹബിക്ക് അൽകബായർ എന്ന ഗ്രന്ഥമുണ്ട്, മുഹമ്മദ് അബ്ദുൽ വഹാബിന് അൽകബായർ എന്ന ഗ്രന്ഥമുണ്ട്, അതുപോലെ ഷാഫി പണ്ഡിതനായ ഹൈത്തമിക്ക് അസ്സവാജറൻ ഇസ്തറാഫിൽ ഖബായിർ എന്ന ഗ്രന്ഥമുണ്ട്. അതിൽ അയാൾ 200 പാപങ്ങൾ വൻപാപായി എണ്ണിയിട്ടുണ്ട്. സനാനിയെ പോലുള്ള ആളുകൾ അതിനെ വിമർശിച്ചു, അത്രയൊന്നും വൻപാപമല്ല, അത് ഇയാൾ കുറച്ച് അധികം എണ്ണിപ്പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ വൻപാപങ്ങൾ നിജപ്പെടുത്തുന്നതിൽ ആളുകൾ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ കാരണം എന്താണ്? വൻപാപത്തിന്റെയും ചെറുപാപത്തിന്റെയും മാനദണ്ഡം എന്നതിലാണ്. അപ്പൊ വലിയ കുറ്റങ്ങൾ പലതും നമ്മൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്നു, പക്ഷെ ചെയ്തും കണ്ടും കേട്ടും നമുക്കതിന്റെ ഗൗരവം മനസ്സിലില്ലാതായി പോയിട്ടുണ്ട്. ഇങ്ങനെയുള്ള എല്ലാ പാപങ്ങളും റമദാൻ കൊണ്ട് പൊറുക്കുമോ? അങ്ങനെയാണ് പല ആളും വിചാരിച്ചിട്ടുള്ളത്. നോമ്പ് കൊണ്ട്, നിസ്കാരം കൊണ്ട്, ജുമഅ കൊണ്ട്, ഉംറ കൊണ്ട്, ഹജ്ജ് കൊണ്ട് ഒക്കെ പാപം പൊറുക്കുന്ന ഹദീസിലുണ്ട്. അതൊക്കെ ഏത് പാപ? സഗായിർ മാത്രമാണ്, ചെറുദോഷങ്ങൾ മാത്രമാണ് ഈ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കുക. വൻദോഷങ്ങൾ പൊറുക്കണമെങ്കിലോ? വൻദോഷങ്ങൾ പൊറുക്കണ ആ കുറ്റകൃത്യങ്ങളിൽ നിന്ന് വിരമിച്ച് അള്ളാഹുവിനോട് തൗബ ചെയ്യണം, എന്നാലേ അത് പൊറുക്കുള്ളൂ. മനസ്സിലായില്ലേ? തൗബയുടെ ഷർത്തുകൾ പൂർത്തിയാക്കിക്കൊണ്ട് തൗബ ചെയ്താലേ മറ്റു വൻപാപങ്ങൾ പൊറുക്കുള്ളൂ. അപ്പൊ നോമ്പ് കൊണ്ട് പൊറുക്കും, നിസ്കാരപ്പോ ഒരു 5 നിസ്കാരത്തെ കുറിച്ച് പറഞ്ഞു. ആ സലവാത്തുൽ ഖംസു വൽ ജുമുഅത്തു ഇലൽ ജുമുഅ വ റമളാനു ഇല റമളാൻ മുക്കഫ്ഫിറാത്തു ലിമാ ബൈനഹുന്ന. കണ്ടോ, 5 നിസ്കാരം, ഒരു നിസ്കാരം അടുത്ത നിസ്കാരം വരെ, ഒരു ജുമുഅ അടുത്ത ജുമുഅ വരെ, ഒരു റമളാൻ അടുത്ത റമളാൻ വരെ, അതിനിടയിലുള്ള പാപങ്ങളെ പൊറുപ്പിക്കുന്നതാണ്. എങ്ങനെ? അതിനൊരു കണ്ടീഷൻ കൂടി പറഞ്ഞു. ഇത് ജുത്തുനിബത്തിൽ ഖബായിർ, വൻ പാപങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടാൽ. അപ്പൊ ഇബാദത്തുകൾ മുഖേന പൊറുക്കപ്പെടുന്നത് ചെറുപാപങ്ങളാണ്. അത് തന്നെ പൊറുക്കണമെങ്കിൽ എന്ത് വേണം? വൻ പാപങ്ങൾ അയാളെ ജീവിതത്തിൽ ഇല്ലാതിരിക്കണം. അത് ഈ ഹദീസിൽ മാത്രമല്ല, സൂറത്തു നിസാഇൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നിങ്ങളോട് വിരോധിക്കപ്പെട്ട വൻ പാപങ്ങൾ നിങ്ങൾ പാടെ ഒഴിവാക്കുന്ന പക്ഷം, പാടെ വർജിക്കുന്ന പക്ഷം, നിങ്ങളുടെ ചെറുപാപങ്ങൾ നാം പൊറുത്തുവരുന്നതും നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതുമാണ്. അപ്പൊ ചെറുപാപങ്ങൾ ഇബാദത്തുകൾ കൊണ്ട് പൊറുക്കണമെങ്കിൽ എന്ത് വേണം? വൻ പാപങ്ങൾ ഇല്ലാതിരിക്കണം. നിത്യം പലിശന്റെ ആളാ അയാൾക്ക് യാതൊരു നിർബന്ധിയാവസ്ഥയില്ല. പക്ഷെ അയാൾ പലിശ കൊടുക്കുന്നു, പലിശ വാങ്ങുന്നു, പലിശ തിന്നുന്നു, ഒരു പ്രശ്നം അയാൾക്ക് മനസ്സിലില്ല. ശിർക്ക് കുഫ്ര് അതുപോലെ മാരണം ചെയ്യുന്നു, മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി ആ തങ്ങളെടുത്ത് പോയിട്ടും ഈ ബന്റെ അടുത്ത് പോയിട്ടും ആ മന്ത്രവാദിയെടുത്ത് പോയിട്ടും ആളുകൾ ദ്രോഹിക്കാൻ വേണ്ടി സിഹിർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുമല്ലെങ്കിൽ അന്യായമായ ആളുകളെ കൊല്ലുന്നു, സ്വന്തം കൊല്ലല്ല ഗുണ്ടകളെ ഇട്ട് കൊല്ലിക്കുന്നു. അതുപോലെ ഒരുപാട് കാര്യം, മാതാപിതാക്കളെ ദ്രോഹിക്കൽ വൻപാപമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്, കള്ളസാക്ഷ്യം പറയൽ വൻപാപമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയുള്ള വൻപാപങ്ങൾ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അയാൾക്ക് നിസ്കാരം കൊണ്ടും നോമ്പ് കൊണ്ടും ഒന്നും ഒരു ചെറുപാപവും പൊറുക്കൂല. മനസ്സിലായില്ലേ? അപ്പൊ വൻപാപം ചെയ്താൽ അതിന്റെ കുറ്റം പേറേണ്ടി വരും എന്നതിന് പുറമെ ചെറുപാപങ്ങൾ പൊറുക്കാനുള്ള സാധ്യത ഇല്ലാതാകുന്നു. നമ്മൾ വളരെ ആലോചിക്കേണ്ട കാര്യമാണിത്. പാപക്കറകൾ ഇല്ലാതെയാണല്ലോ സ്വർഗത്തിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുള്ളൂ. അപ്പൊ എന്റെ ജീവിതത്തിൽ എന്തെല്ലാം പാപങ്ങളുണ്ട്, പാപങ്ങളെ കുറിച്ച് അറിയേണ്ടതുണ്ട്. എല്ലാ പുണ്യങ്ങളും നമുക്ക് ഒരുപക്ഷെ ചെയ്യാൻ സാധിച്ചോണമെന്നില്ല. ഫർളായതൊക്കെ ചെയ്ത് സുന്നത്ത് കഴിയുന്ന അത്രയൊക്കെ എടുത്ത് അങ്ങനെയാണ് മുന്നോട്ട് അധിക ആളുകളും അല്ലേ. പക്ഷെ പാപങ്ങൾ വർജിക്കുക എന്നതിൽ ഏറ്റ വ്യത്യാസമല്ല, അത് എല്ലാവർക്കും നിർബന്ധമാണ്. ഒരാളും ഒരു പാപത്തിലും ഒരു ഇളവ് പറഞ്ഞിട്ടില്ല. പിന്നെ നിർബന്ധിതാവസ്ഥയിൽ ഉണ്ടാകും, അത് നിർബന്ധിതാവസ്ഥയുടെ കതിരനുസരിച്ച് അള്ളാഹുവാണ് അതിൽ കുറ്റമുണ്ടോ അയാൾക്ക് ശിക്ഷയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന അള്ളാഹുവാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എല്ലാ ഇബാദത്തുകൾ മുഖേനയും പൊറുക്കപ്പെടുന്നത് ചെറുപാപം മാത്രമാണ്. ആ ചെറുപാപം പൊറുക്കണമെങ്കിൽ തന്നെ വൻപാപങ്ങളിലും പാടെ വിട്ടു നിൽക്കണം. ഒരു ഹദീസിൽ കാണാം, ഫിത്നത്തുർ റജുലി ഫീ അഹ്ലിഹി വമാലിഹി വജാരിഹി, ഒരു മനുഷ്യൻ അവന്റെ കുടുംബത്തിലും സമ്പത്തിലും അയൽവാസിയിലുമൊക്കെ പരീക്ഷിക്കപ്പെടും. പലതരത്തിലെ ഫിത്നകളുണ്ടാവും. തുകഫിറു സ്വലാത്തു വസ്സിയാമു വസ്സദഖ, അതിൽ സംഭവിക്കുന്ന ചെറു ദോഷങ്ങളൊക്കെ നിസ്കാരം, നോമ്പ്, സദഖ ഇതുകൊണ്ട് മാപ്പാക്കപ്പെടുന്നതാണ് എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് നമ്മൾ വൻ പാപങ്ങളെ സംബന്ധിച്ച് ശരിക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മൾ എപ്പോഴും വൻ പാപങ്ങളിൽ നിന്ന് പാടെ അകന്നു നിൽക്കുകയും ചെറുപാപങ്ങൾ വരാതെ സൂക്ഷിക്കുകയും വേണം. ചില ആളുകൾ ചെറുപാപങ്ങളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നിത്യേന ചെറുപാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വലുതായി വലുതായി വരും. ചെറുപാപങ്ങൾ ഒരുപാടായാൽ വൻ പാപങ്ങളെ പോലെയാവും. ഒരാൾ നിത്യവും ഒരു 5 രൂപ എടുത്തു വെക്കാൻ തീരുമാനിച്ചു, ഒരു കാലത്തും ഒഴിവാക്കൂല. അങ്ങനെ ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ കൂട്ടിയൊക്കെ എത്ര റുപ്യ ഉണ്ടാവും? വലിയ സംഖ്യ ഉണ്ടാവും. 5 രൂപയല്ലേ? എന്നതുപോലെ ചെറുപാപങ്ങൾ നിത്യേന ചെയ്ത് ചെയ്ത് രാവിലെയും ചെയ്യും, ഉച്ചക്കും ചെയ്യും, വൈകുന്നേരം ചെയ്യും, ഒരു ദിവസം തന്നെ ഒരു വൻപാപത്തിന്റെ അത്ര ആയിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് ചെറുപാപങ്ങളെ നിസാരമായി കാണാൻ പാടില്ല. അത് വലിയ ഗൗരവത്തിലാവും ചെറുപാപങ്ങളെ നമ്മൾ ഒഴിവാക്കിയില്ലെങ്കിൽ. അതുകൊണ്ട് ചെറുപാപങ്ങൾ പൊറുക്കപ്പെടാൻ ഇബാദത്തുകൾ മുഖേന സാധിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കണം. റമദാൻ നോമ്പുകൊണ്ട് മഗ്ഫിറത്തിനുള്ള ഭാഗ്യം കിട്ടാത്തവരെ അള്ളാഹു അകറ്റട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആമീൻ പറഞ്ഞതായ ഒരു ഹദീസുണ്ട്. അത് റസൂലുള്ള മിമ്പറിൽ കയറിയ സന്ദർഭത്തിൽ ഒന്നാമത്തെ സ്റ്റെപ്പിലെത്തിയപ്പോൾ ആമീൻ പറഞ്ഞു, രണ്ടാമത്തെ സ്റ്റെപ്പിലും ആമീൻ പറഞ്ഞു, മൂന്നാമത്തെ സ്റ്റെപ്പിലും ആമീൻ പറഞ്ഞു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞു, അതാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു. എന്നിട്ട് പറഞ്ഞു, യാ മുഹമ്മദ്, മുഹമ്മദേ, മൻ അദ്റക റമളാന ഫലം യുഗ്ഫർ ലഹു ഫഅബാദഹുല്ലാ, ആർക്കെങ്കിലും ഒരാൾ റമളാൻ കിട്ടി എന്നിട്ട് ആരോഗ്യത്തോടെ നോമ്പെടുക്കാനും പുണ്യം ചെയ്യാനൊക്കെ ഉള്ള സൗകര്യത്തോടെ ശരയായ ഒരു എതിരുമില്ലാതെ ഒരാൾക്ക് റമളാൻ കിട്ടി എന്നിട്ടും അയാൾക്ക് പാപം പൊറുക്കപ്പെട്ടില്ല, എന്നാൽ പാപം പൊറുക്കാനുള്ള പണിയൊന്നും അയാൾ എടുത്തില്ല, എന്നാൽ ഫഅബാദഹുല്ലാ, അങ്ങനെ അള്ളാഹു അയാൾ അകറ്റട്ടെ എന്ന് ജിബ്രീൽ പറഞ്ഞപ്പോൾ, ഒന്നാമത്തെ സ്റ്റെപ്പിൽ എത്തിയപ്പോൾ ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ആമീൻ പറഞ്ഞത് ജിബ്രീൽ പറഞ്ഞു, മൻ അദ്റക വാലിദൈഹി വഹദഹുമാ ഫദഖലന്നാർ, ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെ രണ്ടാളെയും അല്ലെങ്കിൽ ഒരാളെ കിട്ടി വാർദ്ധക്യത്തിൽ അവരെ ശുശ്രൂഷിക്കാനും അങ്ങനെ അവർ മുഖേന സ്വർഗത്തിലെത്താനുമുള്ള എല്ലാ ചാൻസും കിട്ടിയിട്ട് അതവൻ തൊലച്ചു കളഞ്ഞു. മാതാപിതാക്കളെ നോക്കേണ്ട പ്രകാരം നോക്കാതെ അവരവഗണിച്ച് അയാൾ സ്വർഗത്തിൽ പോയില്ലെന്ന് മാത്രമല്ല നരകത്തിന്റെ ആളായി. അങ്ങനെയുള്ള ഫദഖലന്നാർ, അങ്ങനെ അയാൾ നരകത്തിൽ കടക്കേണ്ടി വന്നു. ഫഅബാദഹുല്ലാ, അങ്ങനെയുള്ളവൻ അള്ളാഹു അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ, ഫഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ആമീൻ പറഞ്ഞ എന്താ അറിയോ, വമൻ ദുക്കിർ ഫഇൻദഹു ഫലം യുസല്ലി അലൈക, മുഹമ്മദേ, നിന്റെ പേര് പറയപ്പെട്ടു ഒരാളുടെ അടുക്കൽ, എന്നിട്ട് നിന്റെ പേരിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്തവം പറഞ്ഞില്ല, എന്നാൽ ഫഅബാദഹുല്ലാ, അങ്ങനെയുള്ളവൻ അള്ളാഹു അകറ്റട്ടെ എന്ന് പറഞ്ഞു. ഫഖുൽതു ആമീൻ, അപ്പോഴും ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. ഈ മൂന്ന് കാര്യം ഗൗരവമുള്ള വിഷയങ്ങളാണ്. സ്വലാത്തിന്റെ കാര്യത്തിലൊക്കെ പല ആളുകൾക്ക് എന്തോ ഒരു പിശുക്കാന്നറിയോ, മുഹമ്മദ് നബി, മുഹമ്മദ് നബി, മുഹമ്മദ് നബി എന്നങ്ങനെ പറഞ്ഞു പോവും അല്ലേ. അങ്ങനെയല്ല, റസൂലുള്ളാഹിന്റെ പേര് കേൾക്കുമ്പോ, പേര് പറയുമ്പോ എന്ത് പറയണം? സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ ഒരു പിശുക്കും പാടില്ല. അങ്ങനെ ഒരു സ്വലാത്ത് നമ്മൾ പറഞ്ഞാൽ 10 അനുഗ്രഹം അള്ളാഹു നമുക്ക് ചെയ്യുമെന്ന് വ്യക്തമായ ഹദീസ് വന്നിട്ടുണ്ട്. അതുപോലെ മാതാപിതാക്കളുടെ കാര്യത്തിൽ അതിന് പണിക്കാരെ ഏൽപ്പിച്ച് ഇവിടെ വീട്ട് പലയിടത്തും ഇറങ്ങിപ്പോക, തൊട്ടടുത്ത റൂമിൽ ഉപ്പ കിടക്കണ്ട, നോക്കൂല. അങ്ങനെ പോയിട്ട് പിന്നെ വിളിക്കും, ഫോൺ വിളിക്കും വേലക്കാരനോട്, നീ ഒന്ന് ഉപ്പാന്റെ റൂമിൽ കയറിയിട്ടേ, ഒന്ന് ഉപ്പാനെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടേ, ഒന്ന് റെഡിയാക്കി നോക്കിട്ടോ, ഞാൻ വേറെ വണ്ടി അയക്കട്ടോ, ആ വണ്ടിയിൽ ആൾ വരുട്ടോ, എന്നിട്ട് ആശുപത്രിക്ക് വിളിച്ചോ, ഇപ്പൊ എന്റെ വാപ്പാനോട് കൊണ്ടുവിട്ടോ, മറ്റോ കൊണ്ടുവിട്ടോ ഡോക്ടർ. ഓൻ തൊടുവില്ല, എന്താ എത്ര വലിയ ബിസിനസ്സുകാരനായിട്ട് എന്താ കാര്യം. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമുള്ള സംഗതിയാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിക്കണം, നോമ്പ് കാലത്ത് നമുക്ക് പാപമോചനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പാപമോചനത്തിന് വേണ്ടി പരിശ്രമിക്കണം. മഗ്ഫിറത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവിനോട് ധാരാളമായി നമ്മൾ യാചിക്കേണ്ടതുണ്ട്. തൗബ എന്ന് പറയുന്നത്, പശ്ചാത്താപം എന്ന് പറയുന്നത്, അതിലൂടെ മാത്രമേ നമുക്ക് പാപമോചനം ലഭിക്കുള്ളൂ. അത് നമ്മൾ എന്ത് വേണം, അതിനായുള്ള പരിശ്രമങ്ങൾ നമ്മൾ നോമ്പിന് മുമ്പ് തന്നെ നടത്തേണ്ടതുണ്ട്. തൗബയെക്കുറിച്ചും തൗബയുടെ ഷുറൂത്തുകളെക്കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയുള്ള ഖുത്ബകളിൽ സംസാരിക്കാം. ഏതായിരുന്നാലും നോമ്പ് മുഖേന നമുക്ക് ലഭിക്കേണ്ട മഹാഭാഗ്യം മഗ്ഫിറത്താണ്, പാപമോചനമാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകണം. ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റുകളിൽ നിന്നും പൂർണ്ണമായും നമ്മൾ വിരമിച്ച് നമ്മൾ അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറള്ളാഹ് അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പറഞ്ഞു വന്ന വിഷയത്തെക്കുറിച്ചല്ല, മറ്റു ചില കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ ശ്രീലങ്കയുടെ തലസ്ഥാനത്ത് കൊളംബോയിൽ നടന്ന ചാവേർ ആക്രമണത്തെക്കുറിച്ച് നിങ്ങൾ പത്രത്തിലൊക്കെ വായിച്ചു കാണും. അതിന് കുറച്ചു മുമ്പ് ന്യൂസിലൻഡിൽ ജുമാ നടത്തിക്കൊണ്ടിരിക്കെ ഒരു തോക്ക് ധാരിച്ചെന്ന് ആളുകളെ തുരുതുരാ വെടിവെച്ച് പച്ചക്ക് കൊന്ന്, അതും നമ്മൾ കേട്ടു. ഇതെല്ലാം ഇപ്പോൾ ചാവേർ ആക്രമണത്തെക്കുറിച്ചുള്ള ചർച്ച മുഴുവനും ഇസ്ലാമിനെ കേന്ദ്രീകരിച്ചാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ തൗഹീദ് ജമാഅത്ത് എന്ന് പറയുന്ന ആളുകളാണ് അത് ചെയ്തതെന്നാണ് ശ്രീലങ്കൻ ഗവൺമെന്റ് ആദ്യം പറഞ്ഞു, പിന്നെ അവർ പിൻവലിച്ചു. അപ്പൊ കേരളത്തിലുള്ള തമിഴ്നാട് തൗഹീദ് ജമാഅത്തുമായി ബന്ധമുണ്ടെന്ന് വേറെ ചില പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ അവർക്കെതിരെ തൗഹീദ് ജമാഅത്തുകാർ നിയമ നടപടിക്കൊരുങ്ങിയപ്പോൾ അവരും വാർത്ത പിൻവലിച്ചു എന്ന് പറഞ്ഞാൽ അതൊക്കെ ചില ഊഹങ്ങൾ പ്രചരിപ്പിക്കൽ മാത്രമാണ്. ആരാകട്ടെ, ഇവിടെ ഇസ്ലാമിനെ കേന്ദ്രീകരിച്ച് തീവ്രവാദം ഉണ്ടാക്കാൻ യുക്തിവാദികൾ എന്ന് പറയുന്ന വിഭാഗം വളരെ സജീവമായി ഇപ്പൊ രംഗത്തുണ്ട്. സോഷ്യൽ മീഡിയയിൽ അവർ നിറഞ്ഞാടുകയാണ്. ചില സന്ദർഭങ്ങളിൽ കണ്ടെടുത്ത് വെച്ച് കൊല്ലണമെന്ന് പറഞ്ഞ ചില ആയത്തുകളുണ്ട്. മുസ്ലിം രാജ്യത്ത് ജീവിക്കുന്ന ഒരാള്, അയാള് അവിടെ കുഴപ്പമുണ്ടാക്കി, ആ കുഴപ്പം കോടതിക്ക് ബോധ്യപ്പെട്ട് അത്തരം സന്ദർഭങ്ങളിൽ അവർ പടയാളികളോട് അവരെ കൊല്ലാൻ വേണ്ടി നിർദ്ദേശിക്കും. അങ്ങനത്തെ ആയത്തുകൾ എടുത്തിട്ട് എന്താ ഇപ്പൊ പറയണത്, ദാ ഇസ്ലാം പറഞ്ഞു കൊല്ലണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കൊല്ലണം ആരാ പറയാത്ത, കൊല്ലണ്ടടുത്ത് പല സന്ദർഭങ്ങളിലും കൊല്ലാൻ പലരും പറഞ്ഞിട്ടുണ്ടല്ലോ, പല മതങ്ങളിലുണ്ടല്ലോ കൊന്നവനെ കൊല്ലൽ ഇസ്ലാമിലുണ്ട്. പക്ഷേ ഈസ്റ്റർ ദിനത്തിൽ ക്രിസ്ത്യൻ പള്ളിയിൽ കയറി സ്വന്തം പൊട്ടിത്തെറിച്ച് മരിക്കുന്നത് ഇസ്ലാം അനുവദിച്ചതേയല്ല, സ്വയം ചാവേറായി പൊട്ടിത്തെറുക്കൽ ആത്മഹത്യയാണ്. അതുമല്ല, പ്രതികാരത്തിന് വേണ്ടി ആളുകളെ കൊല്ലാൻ വേണ്ടി സ്വയം കൊല്ലുക, അതാരാ ഇവനെ പ്രതികാരത്തിന് ശിക്ഷിക്കാൻ ഏൽപ്പിച്ചത്? മാത്രമല്ല, എന്തെങ്കിലും കുറ്റം ചെയ്ത ആളുകളെ പ്രത്യേകം കൊണ്ടുവന്ന് വിചാരണ ചെയ്തിട്ട് ആണോ ഇവിടെ കൊലപാതകം നടത്തുന്നത്? അല്ല, ആരെങ്കിലുമൊക്കെ കൊല്ലുക, എവിടെയെങ്കിലുമൊക്കെ കുറെ ആളും ചാകുക, ഞാനും ചാകുക, ഇതൊക്കെ ജിഹാദാണെന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാൻ ചിലപ്പോ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ മാധ്യമങ്ങളിൽ വരുന്ന നിരീക്ഷണങ്ങൾ മാത്രമല്ല, ചില ആളുകൾ ന്യൂസിലൻഡിന് പകരം വീട്ടിയതാണ് എന്ന നിലക്കും മുസ്ലിം തീവ്രവാദത്താണെന്നൊക്കെ പലതും പ്രചരിപ്പിക്കുന്നുണ്ട്. എന്നാൽ മ്യാൻമാറിൽ നടന്നതുപോലെ, ബർമയിൽ നടന്നതുപോലെയുള്ള ഒരു വംശീയ ഉന്മൂലനത്തിന് വേണ്ടി ബുദ്ധന്മാർ കരുതിക്കൂട്ടി ഉണ്ടാക്കിയതാണിത് എന്ന നിഗമനം പല ലോകമാധ്യമങ്ങളിലും വരുന്നുണ്ട്. പക്ഷെ അന്ന് ഇവിടെ ആളുകൾ ചർച്ചയാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതായിരുന്നാലും ഇസ്ലാം ഇതൊന്നും പഠിപ്പിച്ചതല്ല. ഇസ്ലാം ഇത്തരത്തിലുള്ള അന്യായമായ ആളുകളെ കൊല്ലുന്നത് ഇസ്ലാം പഠിപ്പിച്ചിട്ടേയില്ല. ചാവേറായി പൊട്ടിത്തെറുക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല, ഒരു ഘട്ടത്തിലും അനുവദിച്ചിട്ടില്ല. യുദ്ധത്തിലാണെങ്കിൽ പോലും നേർക്കുനേരെ വരുന്നവരോട് യുദ്ധം ചെയ്യാന്നല്ലാതെ, യുദ്ധത്തിന് പോണ വഴി കണ്ടവരൊക്കെ വെട്ടുക കൊല്ലുക ഇസ്ലാമില്ലാതെ. സ്ത്രീകളെ, കുട്ടികളെ, അതുപോലെ തന്നെ ആരാധനാനിമഗ്നരായി ആരാധനാലയം കഴിഞ്ഞുകൂടുന്നവരെ, അവരൊന്നും നിങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. യുദ്ധത്തിൽ, യുദ്ധമുഖത്ത് നിങ്ങളുമായി നേർക്കുനേരെ വരുന്നവരെ മാത്രമേ യുദ്ധം ചെയ്യാവൂ കൊല്ലാവൂ എന്നാണ് ഇസ്ലാമിലെ യുദ്ധ നിയമങ്ങളിൽ പോലും പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇതങ്ങനെയാണോ? നിരപരാധികളായ ആളുകൾ, കുട്ടികളാകട്ടെ സ്ത്രീകളാകട്ടെ, ആരാധനാലയിരിക്കുന്നവരാണ്, അല്ലവരെയും വെറുതെ പോയി പൊട്ടിത്തെറിച്ച് ബോംബ് വെച്ച് കൊല്ലുക, ആരാണ് എന്താണ് എന്നൊന്നും സ്ഥിരീകരിക്കപ്പെടാതെ തന്നെ ഇസ്ലാമിനെ ചുറ്റിപ്പറ്റി തീവ്രവാദ ആരോപണം കൊഴിപ്പിക്കുക എന്നത് ഇവിടുത്തെ യുക്തിവാദികളുടെയും നിരീശ്വരവാദികളുടെയും ഇസ്ലാം നിന്ദകരുടെയും സ്ഥിരം പരിപാടിയാണ്. അതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാം പറയുന്ന ഒരാളെ കൊല്ലുക എന്നത് മനുഷ്യരെ മുഴുവൻ കൊല്ലുന്നത് പോലെയാണ്, അന്യായമായി കൊല്ലുന്നത്. വൻ പാപമായി ഇവിടെ പറഞ്ഞു, അന്യായമായി ഒരാളെ കൊല്ലുന്നത് വൻ പാപങ്ങളിൽപ്പെട്ട ഒരു പാപമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ പേരിൽ ഇതൊന്നും ആരും എഴുതി ചേർക്കാൻ ശ്രമിക്കേണ്ടതില്ല. ഇസ്ലാമിന്റെ നിയമങ്ങളും ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങളും ആർക്കും പഠിക്കാവുന്ന തരത്തിൽ തുറന്ന പുസ്തകമായി ഖുർആനും ഹദീസും നബിചര്യയും ഒക്കെ ഇവിടെ, നബിയുടെയും സഹാബികളുടെയും ജീവിതവും ഒക്കെ ആളുകളുടെ മുമ്പിൽ തുറന്നിവിടെ കിടക്കുകയാണ്. അതൊക്കെ ആർക്കും പരിശോധിക്കാവുന്നതാണ്, പഠിക്കാവുന്നതാണ്. പക്ഷേ സ്വയം ഏതെങ്കിലും ആയത്തിന്റെ കഷ്ണോ ഹദീസിന്റെ കഷ്ണോ എടുത്തിട്ട് വ്യാഖ്യാനിച്ചിട്ട് ഇസ്ലാമിനെ പ്രതിക്കൂട്ടി നിർത്താൻ പലരും ശ്രമിക്കുന്നുണ്ട്. അതിനെ നമ്മൾ തിരിച്ചറിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം, നമ്മുടെ ചില സുഹൃത്തുക്കൾ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ബ്രെയിൻ ട്യൂമർ ബാധിച്ച് വളരെ വിഷമ അവസ്ഥയിലുള്ള ഒരു കുട്ടി, ഓപ്പറേഷൻ കഴിഞ്ഞ് കിടക്കുന്ന കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. രോഗികളായ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. രോഗങ്ങൾ ഏറെ വർദ്ധിച്ച ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. രോഗമില്ലാതിരിക്കാൻ വേണ്ടി നമ്മളൊക്കെ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഈ അടുത്ത ദിവസം ഒരു സഹോദരൻ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിച്ചു. ഒരു രോഗമില്ലാത്ത ആള് പെട്ടെന്ന് ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ആള് മരിച്ചു. അങ്ങനെയുള്ള ആളുകൾ അല്ലാഹു ആ സഹോദരന് മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. ഇതെല്ലാം നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം, നമ്മൾ എത്ര ആരോഗ്യവാനാകട്ടെ, എന്തൊക്കെ ചികിത്സ നടത്തവനാളാകട്ടെ, എന്ത് പ്രതിരോധ മരുന്നുകൾ സ്വീകരിച്ചാലാകട്ടെ, എത്രയും പെട്ടെന്ന് മരിക്കാം. മരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് ഒരുങ്ങി പുറപ്പെട്ട് മരിക്കാൻ സാധിച്ചോളണമെന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള ഒരൊക്കെ സംഗതിയായിട്ടാണ് മരണത്തെ നിശ്ചയിച്ചിട്ടുള്ളത്. ആ മരണത്തെ നമ്മളെപ്പോഴും ഓർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മരണത്തിന്റെ ഭീകരതയിൽ നിന്നും നമ്മളെ രക്ഷിക്കുകയും മരണത്തിനു മുമ്പ് എല്ലാ തിന്മകളിൽ നിന്നും തൗബ ചെയ്ത് നല്ല ശുദ്ധ ഹൃദയനായിക്കൊണ്ട് മരിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറുകയും ചെയ്യുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാലിയൽ ഹാജാത്. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. امين امين برحمتك يا رب.